السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സീറയാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ദർസുകൾ ഈ വിഷയത്തിൽ നമ്മളെടുത്തു. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഇമാം ബുഖാരിയുടെ അത്ഭുതകരമായ ഓർമ്മ ശക്തിയെപ്പറ്റിയും ബുദ്ധിശക്തിയെപ്പറ്റിയും സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട മൂന്നാല് സംഭവങ്ങൾ പറഞ്ഞത്, ഒന്ന്, ക്ലാസ് എടുക്കുന്ന ഉസ്താദായ ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് സനദ് തിരുത്തി കൊടുത്ത സംഭവം. രണ്ടാമത്തത്, അദ്ദേഹം ബാഗ്ദാദ് സന്ദർശിച്ച സന്ദർഭത്തിൽ 100 ഹദീസുകൾ അതിന്റെ സനദും മത്തനും മാറ്റിമറിച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷണം, അത് അദ്ദേഹം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അത് ശരിയായ സനദ് പറഞ്ഞുകൊടുത്ത സംഭവം. മൂന്നാമത്തത്, മുഹമ്മദ് ബിൻ സലാമുൽ ബീക്കന്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഉസ്താദാണ്, അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇമാം ബുഖാരി ക്ലാസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ബേജാർ അനുഭവപ്പെടും, അവ്യക്തതകൾ അനുഭവപ്പെടും. ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഏതാണ്ട് 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഹദീസുകൾ ഹിഫ്ളാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 16-ാമത്തെ വയസ്സിൽ ഇബിൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ വഖീ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഹിഫ്ളാക്കി 16-ാമത്തെ വയസ്സിൽ. നേരത്തെ അദ്ദേഹത്തിന്റെ ഉസ്താദ് ദാഖിലിക്ക് തിരുത്തി കൊടുത്ത സംഭവം, സനദ് തിരുത്തി കൊടുത്ത സംഭവം അദ്ദേഹത്തിന്റെ 11-ാമത്തെ വയസ്സിലായിരുന്നു. അദ്ദേഹത്തിന്റെ 11-ാമത്തെ വയസ്സിലാണ് ആ സനദിൽ വന്ന അബദ്ധം അദ്ദേഹം തിരുത്തി കൊടുക്കുന്നത്. ഹദീസുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 18-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ രിഹിലത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഹദീസ് തേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര. അതുവരെ അദ്ദേഹം ബുഖാറയിലുള്ള ഷെയ്ഖുമാർ ഉസ്താദുമാര് അവരിൽ നിന്ന് അദ്ദേഹം ഹദീസുകൾ പഠിച്ചു. പിന്നീട് അദ്ദേഹം പുറപ്പെടുന്നത് ഹജ്ജിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഹ് ഉണ്ടായിരുന്നു അഹമ്മദ്, സഹോദരന്റെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടു. പിന്നീട് ഉമ്മയും സഹോദരനും നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ പഠിക്കുന്നതിന് വേണ്ടി അവിടെ തന്നെ കഴിച്ചുകൂട്ടി, മക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് അദ്ദേഹത്തിന്റെ ദീർഘമായിട്ടുള്ള യാത്രകളാണ്. ഒരുപാട് രാജ്യങ്ങളിലൂടെ, ഒരുപാട് നാടുകളിലൂടെ ഹദീസുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി, ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി, അവിടെ ലോകത്തിനു വേണ്ടി ഒരു ബുഖാരി എന്നൊരു ഗ്രന്ഥം രചിക്കുക, അതല്ലെങ്കിൽ ഒരു സ്വഹീഹ് രചിക്കുക എന്നുള്ള നിയ്യത്തിലല്ല അദ്ദേഹം ഓരോ നാടുകളിലേക്കും ചെല്ലുന്നത്. മറിച്ച് ഇൽമ് അത് നേടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരുപാട് ഇമാമിയങ്ങളും ഒരുപാട് മുഹദ്ദിസീങ്ങളും ഹാഫിളീങ്ങളും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. നിരവധി ആളുകളാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. അങ്ങനെ ഒരു നാട്ടിലൊരു മുഹദ്ദിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു പണ്ഡിതൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ആ നാട്ടിലേക്ക് ചെല്ലും. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒറ്റടിക്ക് സ്വഹീഹോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളോ എഴുതിണ്ടാക്കിയതല്ല. ഇമാം ബുഖാരിന്റെ രീതി അതായിരുന്നു. നേരിട്ട് ഒരു ഷെയ്ഖ് ആ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ആ ഷെയ്ഖിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, അതിനുവേണ്ടി ദീർഘമായി യാത്ര ചെയ്യുകയാണ്. എന്നിട്ട് നേരിട്ട് ആ ഹദീസ് കേൾക്കും. ആ ഹദീസ് ആ ഷെയ്ഖിൽ നിന്ന് നേരിട്ട് ആ ഹദീസ് അദ്ദേഹം പഠിക്കും. അങ്ങനെ മദീനയിലേക്ക് പല പ്രാവശ്യം, ഷാം, മിസർ, നിസാബൂർ, ജസീറത്ത്, ബസ്വറ, കൂഫ, ബാഗ്ദാദ്, മറു, ബൽഖ്, ഇങ്ങനെയുള്ള ഒരുപാട് നാടുകളിലേക്ക്, ഷാമിന്റെ ഭാഗങ്ങൾ, അതേപോലെ തന്നെ മിസർ, ജസീറത്ത്, ഇങ്ങനെ അദ്ദേഹം ദീർഘമായിട്ടുള്ള യാത്രകൾ നടത്തണം ഹദീസുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. ദീർഘമായിട്ടുള്ള യാത്രകൾ ഇമാം ബുഖാരി തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പല നാടുകളിലേക്കും എത്ര പ്രാവശ്യം പോയി എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഒരു ഹദീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദീർഘമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നത്, ഷാമിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മിസറിലേക്ക് ചെല്ലുന്നത്, അതല്ലെങ്കിൽ കൂഫയിലേക്ക്, ബാഗ്ദാദിലേക്ക്, ഒരൊറ്റ ഹദീസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കൊന്ന് ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഇബ്നു മാജ, അപ്പൊ ഈ ഹദീസുകളൊക്കെ ശേഖരിക്കുന്നതിന്, അതിന്റെ സനദ് മനസ്സിലാക്കുന്നതിന്, ആ ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിന് നമ്മുടെ പൂർവീകർ, സലഫുകൾ, ഇമാം ബുഖാരിയെ പോലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഈ മാർഗത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത് വലുതാണ്. വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ അവർ രചിച്ചിട്ടുള്ളത്, ഈ ഹദീസുകളൊക്കെ അവർ ശേഖരിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരത്തിലുള്ള സീറകൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോകാൻ നമുക്ക് സാധിക്കണം. അതിൽ നിന്ന് ഇബ്രത്തുകൾ, അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ, അവരുടെ ആ ജീവിതത്തിന്റെ സന്ദേശം നമുക്ക് വായിക്കാൻ പറ്റണം. ഇന്നൊരു ക്ലാസ്സുണ്ട്, ഒരു ദർശുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേരവിടെ എത്തുന്നുണ്ട്? എത്ര പേർക്ക് അതിനുള്ള താല്പര്യമുണ്ട്? പലരും തന്നെ ക്ലാസ്സുകൾക്ക് വരുന്നത് തന്നെ പോയിട്ടില്ലെങ്കിൽ എന്ത് പറയും? ശരിയായ ഇഖ്ലാസ് പോലുമില്ലാതെ. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒട്ടകം, ഒരു കഴുത, അല്ലെങ്കിൽ നടന്നിട്ട് ഇങ്ങനെ കിലോമീറ്ററുകളോളം, സഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉലമാക്കള വിഷയത്തില് ഗ്രന്ഥങ്ങൾ പോലും, ഖതീബുൽ ബാഗ്ദാദിയുടെ ഗ്രന്ഥം അരിഹലത്ത് ഫീ തലബിൽ ഹദീസ്, നമ്മുടെ സലഫുകളായ ആളുകള് ഹദീസുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി, ഇൽമിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ്, നടന്നു പോവുകയാണ്, കൊട്ടകപ്പുറത്ത് പോവുകയാണ് മാസങ്ങളോളം ചില സഹാബികള്. ഇങ്ങനെയാണ് അവരെ ഹദീസുകൾ ശേഖരിക്കുന്നത്. നമുക്ക് ഇന്ന് വാഹനങ്ങളുണ്ട്, അള്ള തന്ന നിയമത്തുകളുണ്ട്, ആരോഗ്യമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അതിലുള്ള സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും ഈ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ഉത്സാഹം കാണിക്കുന്നു എന്നുള്ളതാണ്, എത്ര ഹദീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഈ നാട്ടിലൂടെയൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര പോകുകയാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത്, ദഹൽതു ശാം വ മിസ്ർ വൽ ജസീറ മറത്തൈനി, ഞാൻ മിസറിൽ പോയി, ഷാമിൽ പോയി, രണ്ടു തവണ ജസീറത്തിൽ പോയി. വൈലൽ ബസറ അർബ മറാത്ത്, ബസറയിലേക്ക് നാല് പ്രാവശ്യമാണ് പോയത്. വാക്കംതു ബിൽ ഹിജാസ് സിത്തത്തു അവാമിൻ, ആറ് വർഷം ഞാൻ ഹിജാസിൽ താമസിച്ചു. വലാഹ്സി കം ദഖൽതു ഇലൽ കൂഫ വ ബാഗ്ദാദ് മഹൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളോടൊപ്പം കൂഫയിലേക്കും ബാഗ്ദാദിലേക്കും ഞാൻ എത്ര പ്രാവശ്യം പോയി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. നമുക്കൊക്കെ ട്രാഫിക്കാണ്, വാഹനം ഉണ്ടായിട്ട് നമുക്ക് പ്രയാസങ്ങളാണ്, തടസ്സങ്ങളാണ്. നമ്മുടെ ദുനിയാവിന്റെ ഷോലുകൾ തീർന്നിട്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ പോലും സമയമല്ല. ബാഗ്ദാദിലേക്കും കൂഫയിലേക്കും എത്ര പ്രാവശ്യം പോയി എന്നുള്ളത് തന്നെ എനിക്കറിയില്ല. ഹദീസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇത് വിശദീകരിക്കുന്നത്. എന്ന അദ്ദേഹത്തിന്റെ യാത്ര ഫ്ലൈറ്റിലല്ല, കാറിലല്ല, ബസ്സിലല്ല, നടന്നിട്ട് അല്ലെങ്കിൽ ഒരൊട്ടകപ്പുറത്ത്. കൂഫയിലേക്കും ബാഗ്ദാദിലേക്കും എത്ര പ്രാവശ്യം പോയി എന്നുള്ളത് തന്നെ എനിക്കറിയില്ല. ഇങ്ങനെയാണ് അദ്ദേഹം ഹദീസുകൾ ശേഖരിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരി എന്നുള്ള പ്രസിദ്ധമായ ഗ്രന്ഥം, ആ ഗ്രന്ഥം രചിക്കാൻ എത്ര കൊല്ലം കൊണ്ടാണ് അദ്ദേഹം അത് രചിച്ചത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം നമ്മൾ നൽകുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നൽ ഇമാം ബുഖാരി ബിദായ വ നിഹായിൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ദഖല ബാഗ്ദാദ് സമാനി മറാത്തിൻ, എട്ട് തവണ, എട്ട് പ്രാവശ്യം അദ്ദേഹം ബാഗ്ദാദിലേക്ക് പോയി. ഇതൊക്കെ ശമ്പളം കൂടുതലുള്ള ജോലി അന്വേഷിച്ചുകൊണ്ടായിരുന്നില്ല. നാളെ ആഖിറുണ്ട്, ആ ആഖിറത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം, അള്ളാഹിനെ കുറിച്ച് അറിയണം, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയണം, ദീന് പഠിക്കണം എന്ന നീയത്തിന് വേണ്ടിയിട്ടായിരുന്നു എട്ട് തവണ ആര് മികസി രേഖപ്പെടുത്തണം. എട്ട് പ്രാവശ്യം ഇമാം ബുഖാരി ബാഗ്ദാദിലേക്ക് ചെന്നു. ഫീ കുല്ലി മറത്തിൻ യജ്തമിഉ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ, അന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവിടെ ഉണ്ട്. ഫയഹ്സുഹു അലൽ ഇഖാമത്തി ബി ബാഗ്ദാദ്, ഇമാം അഹ്മദിന്റെ അടുത്ത് ചെല്ലുമ്പോ അദ്ദേഹം പറയും ഇവിടെ താമസിച്ചോ, ഇമാം ബുഖാരിനോട് പറയും ഈ നാട്ടിൽ നിന്നോ, ബുഖാറയിലേക്ക് തിരിച്ചു പോകണ്ട, ആ നാട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ബുഖാരിയോട് പ്രേരണ ചെലുത്തുമായിരുന്നു, പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഇന്നും ഞാനത് ഇമാം അഹമ്മദിന്റെ ആ വാക്കുകൾ ഞാൻ ഓർക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇങ്ങനെ സുദീർഘമായിട്ടുള്ള യാത്രകൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചത്. ആ ഹദീസുകൾ അദ്ദേഹം പഠിക്കണം, അത് ഹിഫ്ലാക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാര് ഷെയ്ഖുമാര് തന്നെ ഇമാം ബുഖാരിയിൽ നിന്ന് ഹദീസുകൾ പഠിച്ചു, ഇമാം ബുഖാരിയിൽ നിന്ന് ദർസുകൾ കേട്ടു. ഇങ്ങനെ ദീർഘമായിട്ടുള്ള യാത്രകൾ അദ്ദേഹം പറഞ്ഞു, ഒന്നോ രണ്ടോ ഉസ്താദുമാരല്ല, നൂറ് ഉസ്താദുമാരല്ല, ആയിരക്കണക്കിന് ഷെയ്ഖുമാർ, മുഹദ്ദിസീങ്ങൾ, പണ്ഡിതന്മാർ, അവരിൽ നിന്നാണ് ഹദീസുകൾ ശേഖരിച്ചത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉസ്താദുമാരെ കുറിച്ച് പറയുന്നത്, ഷെയ്ഖുമാരെ കുറിച്ച് പറയുന്നത് ആയിരത്തിലധികം മുഹദ്ദിസീങ്ങൾ, ഇമാമീങ്ങൾ, ഹാഫിളീങ്ങൾ, അവരിൽ നിന്ന് ഞാൻ ഇൽമു ശേഖരിച്ചിട്ടുണ്ട്, അവരിൽ നിന്നാണ് ഞാൻ ഇൽമു എടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി എത്രത്തോളം യാത്ര ചെയ്തിട്ടുണ്ടാകണം. താരിഖ് ബാഗ്ദാദിൽ ഖതീബ് വിശദീകരിച്ച സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കതബ്തു അൻ അൽഫി ഷൈഖിൻ വാക്സർ, ആയിരം ഷെയ്ഖുമാർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ആയിരത്തിൽ കൂടുതൽ ഷെയ്ഖുമാരിൽ നിന്ന് ഞാൻ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കതബ്തു അൻ അൽഫി ശൈഖിൻ വഅക്സർ അൻ കുല്ലി വാഹിദിൻ മിൻഹും അശറത്തു ആലാഫ് വഅക്സർ. ആയിരം ഉസ്താദുമാർ, അവരിൽ ഓരോരുത്തരിൽ നിന്നും അദ്ദേഹം പഠിച്ച ഹദീസുകൾ അഷറത്തു ആലാഫ്, പതിനായിരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ആയിരത്തിലധികം ഉസ്താദുമാർ, അതിലോരോ ഉസ്താദുമാരിൽ നിന്നും പതിനായിരം വീതം, പതിനായിരക്കണക്കിന്, പതിനായിരം വീതം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ ഞാൻ മനസ്സിലാക്കി പഠിച്ചു. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഹദീസ് അദ്ദേഹം പഠിക്കുന്നത് അതിന്റെ സനദടക്കമാണ്. അതിന്റെ ബാക്കി ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മാഇന്ദി ഹദീസുൻ ഇല്ല അദ്കുറു ഇസ്നാദഹു, എന്റെ അടുത്ത് ഒരു ഹദീസില്ല അതിന്റെ സനദ് എനിക്ക് ഓർമ്മയില്ലാത്ത, സനദ് പഠിച്ചിട്ടില്ലാത്ത, സനദറിയാത്ത ഒരു ഹദീസിന്റെ അടുത്തില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് ഷെയ്ഖന്മാരിനടുത്ത്, അവരിൽ നിന്നൊക്കെ പതിനായിരത്തിലധികം ഹദീസുകൾ. വേറൊരു റിവായത്തിൽ കാണാം, അദ്ദേഹം കറക്റ്റ് ഉസ്താദുമാരുടെ എണ്ണം വിശദീകരിക്കുന്നത്, കതബ്തു അൻ അൽഫിം വ തമാനീന റജുല, ആയിരത്തി എൺപത്. വേറെ റിവായത്തിൽ ആയിരത്തി എൺപത്, ആയിരത്തി എൺപതോളം ഷെയ്ഖുമാര്, അവരിൽ നിന്ന് ഞാൻ ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട്, ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്, ദീന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു, നമുക്കിന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്. നമ്മൾ എത്ര ഹദീസാണ് ഒരു ദിവസം പഠിക്കുന്നത്? ഇത് സനദടക്കം. മംബുഖാരിന്റെ അത്ഭുതകരമായ ബുദ്ധിശക്തിയെക്കുറിച്ചും ഓർമ്മശക്തിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞല്ലോ, സനദടക്കാണ് ഈ ഹദീസുകൾ അദ്ദേഹം പഠിക്കുന്നത്. ഇങ്ങനെ ആയിരത്തി എൺപത്, എത്ര? കതബ്തു അൻ അൽഫിം വ തമാനീന റജുല ലൈസ ഫീഹിം ഇല്ല സാഹിബു ഹദീസിൻ കാനു യഖൂലൂന അൽ ഈമാനു ഖൗലുൻ വ അമലുൻ യസീദു വ യൻകുസു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ പഠിച്ച ഉസ്താദുമാരൊക്കെ ആരാന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ലൈസ ഫീഹിം ഇല്ല സാഹിബു ഹദീസിൻ, അവരെല്ലാവരും ഹദീസിന്റെ ആളുകളാണ്, ഹദീസിന്റെ ആളുകളാണെന്ന് മാത്രമല്ല അവരെല്ലാവരും പറയുന്നവരാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഖൗലാണ്, അമലാണ്, അത് കൂടുകയും കുറയുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ആയിരത്തിലധികം വരുന്ന ഉസ്താദുമാര് ഷെയ്ഖുമാരൊക്കാരാണ്, എല്ലാവരും സാഹിബ് ഹദീസാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവരൊക്കെ അഹ്ലുൽ ഹദീസിന്റെ ആളുകളാണ്. സാഹിബ് ഹദീസാണെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇൽമ്, അത് അതിന്റേതായ സ്രോതസ്സിൽ നിന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ആയിരത്തിലധികം ഉസ്താദുമാരിൽ നിന്ന് ഇൽമ് സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ റിവായത്തിൽ പറയുന്നത് ആയിരത്തി എൺപത് ഉസ്താദുമാർ, അവരൊക്കെ തന്നെ സാഹിബ് ഹദീസാണ്, ഹദീസിന്റെ ആളുകളാണ്. അപ്പൊ ക്ലാസ് എടുക്കുന്ന എല്ലായിടത്തും പോയിട്ട് ഇരിക്കുക എന്നുള്ളത് അഹ്ലുസുന്നന്റെ രീതിയല്ല. അത് അഹ്ലുസുന്നന്റെ ശരിയായ ഉലമാക്കളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഹിദായത്ത് കിട്ടുന്നതിന് പകരം ദലാലത്ത് കിട്ടും. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. ചില വിഷയങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ആര് പറഞ്ഞത്, ഏതെങ്കിലും സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടി? അത് വേറെ എവിടുന്നോ അവർക്ക് കിട്ടിയതാണ്. ഇമാം ബുഖാരി പറയുന്നത് ഈ ആയിരത്തിലധികം ഷെയ്ഖുമാരും ആരാണ്? ആയിരത്തി എൺപതോളം വരുന്ന ഷെയ്ഖുമാരും ആരാണ്? സാഹിബുൽ ഹദീസാണ്, ഹദീസിന്റെ ആളുകളാണ്. അപ്പൊ അഹ്ലുസുന്നയുടെ ശരിയായ മൻഹജും അഖീദയുമുള്ള ഉലമാക്കളിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്നുള്ള വലിയൊരു തത്വം ഈ ഹദീസിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അവരൊക്കെ എന്ത് പറഞ്ഞിരുന്നു, ഈമാൻ എന്നുള്ളത് ഖൗലാണ്, അമലാണ്, ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് എന്ന് അവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഹദീസിന്റെ ആളുകളാണ് ഈ ആയിരത്തി അമ്പതോളം വരുന്ന ഉസ്താദുമാര്, ഷെയ്ഖുമാര്. അവരിൽ നിന്നാണ് ഞാൻ ഈ ഹദീസുകൾ പഠിച്ചത് എന്നുള്ളത് ആര് വിശദീകരിക്കാണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ബസ്രയിലെത്തിയ സന്ദർഭത്തിൽ, അദ്ദേഹത്തിന് ചെറുപ്പമാണ്, ആ സന്ദർഭത്തിൽ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി, ഒരുപാട് ആളുകൾ, വിവരമുള്ള ഹദീസിനെ പറ്റി അറിയുന്ന ഒരുപാട് പണ്ഡിതന്മാര്, ഹാഷിദ് ബിൻ ഇസ്മായിൽ, ആഖറു യഖൂലാനി, അവർ രണ്ടുപേരും പറയാണ്, കാന അഹ്ലുൽ മഅരിഫത്തി ബിൽ ബസറ യഅദൂന ഖൽഫൽ ബുഖാരി ഫീ തലബിൽ ഹദീസി, ഈ ബസ്റയിലുള്ള ഇൽമുള്ള ആളുകള്, പണ്ഡിതന്മാരായ ആളുകൾ തന്നെ ഇമാം ബുഖാരി ബസ്റയിലേക്ക് വന്നാൽ ബുഖാരിന്റെ പിന്നാലെ കൂടും ഹദീസുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. വഹുവ ഷാബുൻ ഹത്താ യഗ്‌ലിബൂഹു അലാ നഫ്സിഹി വയജ്‌ലിസൂ ഫീ ബഅ്ദി തുർക്കി. അങ്ങനെ അവരെല്ലാവരും കൂടി വന്നിട്ട് ചുറ്റും കൂടും അദ്ദേഹത്തെ അവിടെ ത്വരീഖിൽ അവിടെ ഇരുത്തും. ഫയജ്തമിയു അലൈഹി ഉലൂഫുൻ, ഇമാം ബുഖാരിന്റെ ചുറ്റുമുണ്ടായിരുന്നത്, ഇമാം ബുഖാരിയിൽ നിന്ന് ഇലമ്പെടുക്കാനുണ്ടായിരുന്നത് ഉലൂഫാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത്, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹം ബസ്റയിലേക്ക് എത്തുമ്പോൾ. അപ്പോ 10 ആളുകളോ 100 ആളുകളോ അല്ല, അതാണ് ഇമാം ബുഖാരിന്റെ പ്രത്യേകത. ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിന്, 100 കണക്കിന്. അവര് തന്നെ പ്രഗത്ഭരായ ആളുകൾ. അതേപോലെ തന്നെ ആയിരക്കണക്കിന് ശേഖന്മാർ, ഉസ്താദുമാര്. ഇങ്ങനെ അദ്ദേഹം ബസ്റയിലേക്ക് വരുമ്പോ ഇമാം ബുഖാരിനെ പിടിച്ച് അവിടെ ഇരുത്തും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി ഹദീസുകൾ പഠിക്കും. ഇങ്ങനെ കൂടുന്നവര് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. വഖാൻ അബു അബ്ദുല്ലാഹി ഇൻദ ദാലിക ഷാബൻ ലം യഖ്റുജ് വജ്ഹഹു. ലം യഖ്റുജ് വജ്ഹഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മുഖത്ത് രോമങ്ങൾ പോലും മുളച്ചിട്ടുണ്ടായിരുന്നില്ല, അന്ന് താടി പോലും വന്നിട്ടുണ്ടായിരുന്നില്ലാത്ത അത്ര ഒരു ചെറുപ്പക്കാരായിരുന്നു അദ്ദേഹം. ആ സന്ദർഭത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി, സാധാരണക്കാർ മാത്രമല്ല അഹ്ലുൽ മഅരിഫ, ബസ്റയിലുള്ള ഈ ആളുകളെ ഇമാം ബുഖാരിന്റെ ചുറ്റും കൂടിയിരിക്കുന്നത്. മാത്രമല്ല ഇമാം ബുഖാരി തന്നെ വിശദീകരിക്കുന്ന അദ്ദേഹം ബൽഖല് പ്രവേശിച്ച സന്ദർഭത്തിൽ അവരൊരു ആവശ്യം പറഞ്ഞു. ഇമാം ബുഖാരിനോട് പറഞ്ഞു, നിങ്ങൾ ആരിൽ നിന്നൊക്കെ ഹദീസ് കേട്ടിട്ടുണ്ടോ, ആരിൽ നിന്നൊക്കെ ഹദീസ് എഴുതിയെടുത്തിട്ടുണ്ടോ, അവരിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഹദീസുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരണം. ഫഅംലൈതു അൽഫ ഹദീസിൻ ലി അൽഫ റജുലിൻ മിമ്മൻ കതബ്തു അൻഹു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയണ, 1000 ഹദീസുകൾ 1000 ഉസ്താദന്മാരിൽ നിന്ന് കേട്ടത് ഞാൻ എഴുതി വെച്ചത് അവർക്ക് പറഞ്ഞു കൊടുത്തു. 1000 ഷെയ്ഖുമാരിൽ നിന്ന് പഠിച്ച 1000 ഹദീസുകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആരെ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹം എടുക്കുന്ന ചില ദർസുകളിൽ, ഇപ്പൊ ബാഗ്ദാദിൽ വെച്ച് അദ്ദേഹം എടുത്ത ഒരു ദർസില്, ആ ദർസിൽ ഏതാണ്ട് 20,000-ൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സിയറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് വിശദീകരിക്കുന്നുണ്ട്. ആര്? അബു അലി സ്വാഹിബിന് മുഹമ്മദ് ഉൽ ബാഗ്ദാദി. അദ്ദേഹം പറയാണ്, കാന മുഹമ്മദ് ബിൻ ഇസ്മായിൽ യജ്‌ലിസു ബി ബാഗ്ദാദ് വകുന്തു അസ്തംലി ലഹു. അദ്ദേഹം നേരത്തെ പറഞ്ഞത് ബസ്റയിലെ സംഭവമാണ്, ആയിരക്കണക്കിന് ആളുകൾ, എന്നാൽ അദ്ദേഹത്തിന് മുഖത്ത് രോമങ്ങൾ പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയും ചെറുപ്പമാണ്. ഇത് ബാഗ്ദാദിൽ നടന്ന സംഭവമാണ്. ആരാ പറയുന്നത്? അബു അലി സ്വാഹിബിന് മുഹമ്മദ് ഉൽ ബാഗ്ദാദി വിശദീകരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ഹദീസ് ചോദിക്കും ഇമാം ബുഖാരിനോട് അത് എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ സദസ്സിൽ ബാഗ്ദാദിൽ വന്ന സന്ദർഭത്തിൽ വയജ്തമിയു ഫീ മജ്‌ലിസി അക്സറു മിൻ 20,000-ൽ അധികം ആളുകൾ അദ്ദേഹത്തിന്റെ ആദർശത്തിലുണ്ടായിരുന്നു. 20,000-ൽ അധികം വരുന്ന ആളുകൾ. ഇത് പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതുകൊണ്ടാണ് ഇമാം ബുഖാരി പറഞ്ഞത്, 100,000 ഹദീസുകൾ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. സ്വഹീഹായത് 200,000 ഹദീസുകൾ സ്വഹീഹ് അല്ലാത്തതും സിയറിൽ കാണാം. അതേപോലെ തന്നെ ഇബ്നു സലാഖ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അഹ്ഫദു മിഅത്തി അൽഫി ഹദീസിൻ സ്വഹീഹിൻ വ മിഅത്തി അൽഫി ഹദീസിൻ ഗൈറു സ്വഹീഹിൻ. 100,000 ഹദീസുകൾ, മിഅത്തു അൽഫ്, 100,000 ഹദീസുകൾ, അത് സ്വഹീഹായത്. സ്വഹീഹായത്, സ്വഹീഹ് അല്ലാത്തത് മിഅത്തി അൽഫ്. അപ്പൊ സ്വഹീഹായതും സ്വഹീഹ് അല്ലാത്തതും അദ്ദേഹം വേർതിരിച്ച് പഠിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി. ആ പഠനം എന്നുള്ളത് അതിന്റെ സനദ് അടക്കമാണ്. അപ്പൊ സംശയം ഉണ്ടാവും, 100,000 ഹദീസുകളൊക്കെ ഉണ്ടോ? സ്വഹീഹായതാണ് 1 ലക്ഷം, അല്ലാത്തത് 2 ലക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 1 ലക്ഷം ഹദീസുകളൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് ഇൻഷാല്ലാ നമുക്കത് ആ സമയത്തിനനുസരിച്ച് വിശദീകരിക്കാം. ആയിരക്കണക്കിന് ഹദീസുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയമായിട്ട് വന്നിട്ടുള്ളത്. അത് എത്ര ആയിരങ്ങളാണെന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ബാഗ്ദാദിലെ ഈ ദർസിലാണ് 20,000-ത്തിലധികം ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ദർസില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില സ്വഭാവങ്ങൾ, അദ്ദേഹം ഈ ഹദീസ് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും, ഇങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ട് ആ ഹദീസുകൾ സ്വീകരിക്കുകയാണ്, പഠിക്കാൻ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ബിദായിലെ സംഭവം രേഖപ്പെടുത്തുന്നത്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രാത്രി ഉറങ്ങാൻ കിടക്കും. ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ഹദീസുകൾ വരും. അങ്ങനെ അദ്ദേഹം എഴുന്നേൽക്കും, വിളക്ക് കത്തിക്കും, ആ ഹദീസ് എഴുതി വെക്കും, അതിനെക്കുറിച്ച് പഠിക്കും. അങ്ങനെ മനസ്സിൽ വരുന്ന ആ സംഭവങ്ങൾ ഇങ്ങനെ ഒരു രാത്രി തന്നെ പലതവണ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ ഇൽമിലൂടെ ആയിരുന്നു ഇത് പഠിക്കുക. അത് ഉലമാക്കൾ പ്രത്യേകം എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ഇമാം ബുഖാരിയുടെ പ്രത്യേകതയായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ 3 പ്രത്യേകമായ സ്വഭാവങ്ങൾ, ഹുസൈൻ ബിൻ മുഹമ്മദ് സമർഖന്ദി, റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകമായിട്ടുള്ള 3 മഹ്മൂദായിട്ടുള്ള സവിശേഷമായിട്ടുള്ള 3 സ്വഭാവങ്ങൾ, കാന ഖലീലുൽ കലാം, വക്കാന ലാ യത്മഅ ഫീമാ ഇൻദന്നാസ്, വക്കാന ലാ യസ്തഗ്ലു ബി ഉമൂരിന്നാസ്. ഈ 3 കാര്യങ്ങൾ. ഒന്ന്, കാന ഖലീലുൽ കലാം, വളരെ കുറച്ച് സംസാരിക്കുന്ന ആളായിരുന്നു. 2-ാമത്തേത് പറഞ്ഞത് വക്കാന ലാ യത്മഅ ഫീമാ ഇൻദന്നാസ്, ജനങ്ങളെ അടുത്തുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നില്ല. ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. എല്ലാവിധ ഹുസൂദിന്റെയും എല്ലാവിധ കിബറിന്റെയും ഈ ദുനിയാവിലുള്ള മത്സരത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്താ? ജനങ്ങളെ അടുത്തുള്ളത് ആഗ്രഹിക്കണം, അവരെ പോലെ ആകണം എന്നുള്ള ചിന്തയാണ്. അതിനുവേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണെന്ന് ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ അടുത്തുള്ളത് ആഗ്രഹിക്കാത്ത ആളായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. വക്കാല ലാ യസ്തഗ്ലു ബി ഉമൂരിന്നാസ്, ജനങ്ങളുടെ ആ ശോയിലുമായിട്ട് കൂടിക്കലരുന്ന ആളല്ലായിരുന്നു. വേണ്ടാവൃത്തികളില്, അനാവശ്യമായ കാര്യങ്ങളില്, കുല്ലു ഷുഗ്ലുഹു കാന ഫിൽ ഇൽമി, അദ്ദേഹത്തിന്റെ ഷുഗ്ലു മൊത്തം എന്തായിരുന്നു? ഇൽമിലായിരുന്നു. അദ്ദേഹം മൊത്തം വ്യാപൃതനായിരുന്നത് ഇൽമിലായിരുന്നു എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകതയായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ പറഞ്ഞത് വഖദ് കാന ബുഖാരി യസ്തൈഖളു ഫിൽ ലൈലത്തിൽ വാഹിദ മിൻ നൗമിഹി, ഒരു രാത്രിയിൽ തന്നെ ഒരേ ആ ഒരു രാത്രിയിൽ ഇമാം ബുഖാരി ഉറക്കത്തിൽ നിന്ന് ഉണരുമായിരുന്നു. ഫയൂഖിദു സിറാജ, എന്നിട്ട് വിളക്ക് കത്തിക്കും. വയക്തുബുൽ ഫായിദ തമുറു ബിഖാതിരിഹി, അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഫായിദകൾ, ആ ഹദീസുകൾ, ഹദീസിന്റെ ആശയങ്ങൾ, ഷറഹുകൾ, വിശദീകരണങ്ങൾ അദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കും. സുമ്മ യുത്തുഫിയു സിറാജഹു, പിന്നീട് വിളക്കണക്കും. സുമ്മ യക്കും മറത്തൻ ഉഖറ, പിന്നെ വീണ്ടും എഴുന്നേൽക്കും, വിളക്ക് കത്തിക്കും, എഴുതി വെക്കും. വ ഉഖറ, അങ്ങനെ വിളക്ക് കെടുത്തിയിട്ട് കിടക്കും, വീണ്ടും എഴുന്നേൽക്കും, വിളക്ക് കത്തിക്കും, ഹദീസുകൾ എഴുതി വെക്കും, കിടക്കും. ഹത്താക്കാന യതഅദ്ദദു മിൻഹു ദാലിക ഖരീബം മിൻ ശീന മറ, ഒരു രാത്രിയിൽ തന്നെ 20-ലധികം തവണ അങ്ങനെ വിളക്ക് കത്തിക്കും, എഴുന്നേൽക്ക്, വിളക്ക് കത്തിച്ചിട്ട് ഹദീസ് എഴുതിക്കും, വീണ്ടും കിടക്കും, വീണ്ടും എഴുന്നേൽക്കും. ഇതൊക്കെയായിരുന്നു എന്ത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം. അപ്പൊ ഇങ്ങനെ ഹദീസുകൾ പഠിച്ചു, ഇങ്ങനെ ഹദീസുകൾ മനഃപ്പാടമാക്കി, ഈ രൂപത്തിൽ അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചു. ഹദീസിന്റെ ഇല്ലത്തുകൾ മനസ്സിലാക്കാനുള്ള ഇമാം ബുഖാരിയുടെ കഴിവ് അത് അപാരമായ കഴിവാണ്. അതിന്റെ സനദുകളെപ്പറ്റി, ആ ഹദീസിന്റെ രോഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിന്റെ രിജാലുകളെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇതിലൊക്കെ നല്ല, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ ഇതുണ്ടല്ലോ, ഹിഫുലുൻ ഖവിയ, ഹിഫുലുൻ ഖാരിഖ, തുളച്ചു കയറുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, 100 ഹദീസുകൾ സനദും മത്തിനും മാറ്റിട്ടാ കൊടുത്തത്. അവരാ പറഞ്ഞ തെറ്റായി ഉദ്ധരിച്ചത് 100 എണ്ണം അങ്ങോട്ട് പറഞ്ഞെടുത്തിട്ടാണ് അതിന്റെ ശരി പറഞ്ഞെടുത്തത് ഇമാം ബുഖാരി അവരൊറ്റയിരിപ്പിൽ. ഒരിക്കൽ അഹമ്മദ് ബിൻ ഹംദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹാഫിദ്, അദ്ദേഹം പറയുന്നത് റായ്തു അൽ ബുഖാരി ഫി ജനാസതിൻ, ഒരു ജനാസയുടെ കൂടെ ഇമാം ബുഖാരിയെ കണ്ടു. ജനാസയുടെ ഒരു സന്ദർഭത്തിൽ, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ മുഹമ്മദ് ബിൻ യഹ്യാ ദുഹലി, മുഹമ്മദ് ബിൻ യഹ്യാ ദുഹലി അദ്ദേഹത്തിന്റെ യസ്അലുഹു അനിൽ ഇസ്നാദി വൽ ഇലലി, അദ്ദേഹം എന്ത് ചെയ്യാണ്, മുഹമ്മദ് ബിൻ യഹ്യാ അദ്ദേഹം കിട്ടിയ സന്ദർഭത്തിൽ ഇമാം ബുഖാരിനോട് സനദിനെ കുറിച്ചും ഹദീസിന്റെ ആ സനദിന്റെ ആളുകൾ അതിന്റെ ഇല്ലത്തുകളെ കുറിച്ചൊക്കെ ചോദിക്കാണ്, അതിന്റെ റിജാലുകളെ പറ്റി. അപ്പൊ അത് അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകൾക്കാണ് ഹദീസിന്റെ രോഗം മനസ്സിലാകുന്നത്. ഒറ്റ നോട്ടത്തിൽ ലാഹിറായിട്ട് ചിലപ്പോൾ അത് മനസ്സിലാവില്ല, മനസ്സിലാക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിൽ അതൊരു ശാസ്ത്ര ശാഖയാണ് ഹദീസുൽ ഇലാൽ, ഇൽമു ഹദീസിൽ ഇലാൽ. ഈ ഹദീസിന്റെ സനദിനെ പറ്റിയും ഇല്ലത്തിനെ പറ്റിയും പിന്നെ മുഹമ്മദ് ബിൻ യഹ്യ ഈ സന്ദർഭത്തിൽ ഇമാം ബുഖാരിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഹമ്മദ് ബിൻ ഹംദും പറയാണ്, വൽ ബുഖാരിയോ യമുറു ഫീഹി മിസ്ലസ്തഹ്മി, ഒരു അമ്പ് കടന്നു പോകുന്നത് പോലെ അദ്ദേഹം കടന്നു പോവാണ്. കഅന്നഹു യഖ്റഉ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എങ്ങനെയാണ് ഓതി കൊടുക്കുന്നത്, അതേപോലെ അദ്ദേഹം സനദുകളെക്കുറിച്ചും അതിന്റെ ഇല്ലത്തുകളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുക ഒരു അമ്പിന്റെ വേഗതയിൽ. അതേപോലെ ഒരു കുലു അള്ളാഹുലം ഇതേപോലെ ഹദീസിന്റെ സനദുകളെ പറ്റി അതിന്റെ ഇല്ലത്തുകളെ പറ്റി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ്. അത്ര വേഗതയില്, ലാഘവത്തോടുകൂടി, അത്ര ഈസിയായിട്ട്. അപ്പൊ അത്രത്തോളം പാണ്ഡിത്യമാണ് ആർക്കുണ്ടായിരുന്നത്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ വിഷയത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞു, 1000-ൽ അധികം ഉസ്താദുമാരുണ്ട്. അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകള് നമ്മൾ പറഞ്ഞു, അന്നത്തെ കാലഘട്ടം ഇമാമിങ്ങളുടെ ഹാഫിലിങ്ങളുടെ കാലഘട്ടമാണ്, മുഹദ്ദിസീങ്ങളുടെ കാലഘട്ടമാണ്. അതിലേറ്റവും പ്രഗത്ഭനാണ് ആ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ബുഖാരിയുടെ ഉസ്താദാണ്. അതേപോലെ തന്നെ ഇസ്ഹാഖ് ബിൻ റാഹ്വി ബുഖാരിയുടെ ഉസ്താദാണ്. യഹ്യ ബിൻ മഅീൻ പ്രഗത്ഭരാണ് വരെ. അതേപോലെ തന്നെ അലിയ ബിനുൽ മദീനി, ഇമാം ബുഖാരിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ആര്, അലിയ ബിനുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ്. ഞാൻ ചെറുതായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുന്നിലാണെന്നുള്ളത് ഇമാം ബുഖാരി പറയുന്നുണ്ട്. വേറെ ആളെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ ചെറുതായിട്ടില്ല. അലി ഇബ്നുൽ മദീനി, അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി, അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെടുത്തിട്ട് പറയുന്നു. അതേപോലെ തന്നെ അബൂ നുഐം, മക്കി ഇബ്നു ഇബ്രാഹിം, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൽ അൻസാരി, മുഹമ്മദ് ബിൻ യൂസഫ്, അബു ആസിം ഷൈബാനി, ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇമാം ബുഖാരിന്റെ ഉസ്താദന്മാർ. അതേപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഇൽമ് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇമാം ബുഖാരിന്റെ ശിഷ്യന്മാർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, 10,000-ഉം 20,000 ആളുകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ദർസിൽ പങ്കെടുക്കുന്നത്. എത്രത്തോളം ആളുകളാണ് പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ ഇമാം ബുഖാരിന്റെ ശിഷ്യന്മാരിൽ പ്രസിദ്ധി ആർജിച്ചവരാരാണെന്നുള്ളതും പറയാൻ പറ്റില്ല. എല്ലാവരും പ്രസിദ്ധരാണ്. അവരുടെ പേരുകളൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമാണ് എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അവരിൽ പ്രഗത്ഭരായ ചില ആളുകൾ ഒന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മുസ്ലിം ബുഖാരിന്റെ ശിഷ്യനാണ്, ഇമാം ബുഖാരിന്റെ ശിഷ്യനാണ് ഇമാം മുസ്ലിം. അതേപോലെ തന്നെ തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി, നസായി, അബു ഹാതിം, അബൂ സുർആ, ഇബിൻ ഹുസൈമ, ഇങ്ങനെ ഓരോരുത്തരും എല്ലാവരും പ്രസിദ്ധരായ ആളുകളാണ്. മഹദീസിങ്ങളാണ്, ഇമാമിങ്ങളാണ്, ഹാഫിലിങ്ങളാണ്, ഇവരൊക്കെ ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാരാണ്. അപ്പൊ ശിഷ്യരും ഒരേപോലെ പ്രഗത്ഭരാണ്, ഉസ്താദുമാരും ഷെയ്ഖുമാരും ഒരേപോലെ പ്രഗത്ഭരാണ് ഇമാം ബുഖാരിന്റെ. ഇമാം ബുഖാരിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. രണ്ടു കൂട്ടരും പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അഹുൽ സുന്നയുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ, ഒന്ന്, ഒരു സംഭവം, അംബർബിനു അലി അൽ ഫല്ലാഷ്, അംബർബിനു അലി അൽ ഫല്ലാഷ്, അംബർബിനു അലി അൽ ഫല്ലാഷ്, മുഹമ്മദ് ബിൻ അബി ഹാതിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന സമീഉത്ത് അബ അബ്ദില്ലാഹി ഖൂലു ദാക്കറനി അസ്ഹാബു അംർ ബിനു അലി അൽ ഫല്ലാസ് ബി ഹദീസിൻ അംർ ബിനു അലി അൽ ഫല്ലാസ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു ഹദീസിനെ പറ്റി എന്നോട് ചോദിച്ചു എന്നോട് ഒരു ഹദീസിനെ പറ്റി ചോദിച്ചു ഓർമ്മിപ്പിച്ചു ഫഖൽതു ലാ അഅരിഫുഹു ഇമാം ബുഖാരി പറയണം ആരാണ് സമീഉത്ത് അബ അബ്ദില്ലാഹി ഖൂലു അബു അബ്ദില്ല ആരാണ് ആരാ അബു അബ്ദില്ല ബുഖാരിയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ദർസാ ഇനി ഇത് വായിച്ചു പോകുമ്പോ സമയത്ത് അബു അബ്ദില്ലാഹി ഖൂലു അബു അബ്ദില്ല പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അള്ളാഹു ആരാപ്പി അബു അബ്ദില്ല അബു അബ്ദില്ല എന്നുള്ളത് ഇമാം ബുഖാരിന്റെ കുന്യത്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള പേരെന്താണ് ഒറിജിനൽ മുഹമ്മദ് ആ മുഹമ്മദ് ബിൻ ഹബി ഹാതിം വിശദീകരിക്കുകയാണ് അംർ ബിൻ അലി അൽ ഫല്ലാസിന്റെ ആളുകളിൽപ്പെട്ട ചില ശിഷ്യന്മാരിൽപ്പെട്ട ചില ആളുകളെ ഒരു ഹദീസിനെ പറ്റി ഇമാം ബുഖാരിനോട് ചോദിച്ചു ഇമാം ബുഖാരി പറഞ്ഞു എനിക്ക് ഹദീസിനെ പറ്റി അറിയില്ല ഫസുറു ബിദാലിക അവർക്ക് ഭയങ്കര സന്തോഷമായി അവര് സന്തോഷിച്ചു വസാറു ഇല അംർ അങ്ങനെ അവര് നേരെ അംറിന്റെ അടുത്ത് വന്നു അവര് അംർ ബിൻ അലി ഫല്ലാസിന്റെ അടുത്ത് വന്നു അംർ ബിൻ അലി അൽ ഫല്ലാസിന്റെ വിദ്യാർത്ഥികളാണ് ഇത് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ അസ്ഹാബുകളാണ് ചോദിക്കുന്നത് അങ്ങനെ അവരെന്ത് ചെയ്തു വസോറോയിലെ അംബർ അവരെ അംബറിന്റെ അടുത്ത് പോയിട്ട് ഫഖ്ബറു അവർ ഈ കാര്യം പറഞ്ഞു അവർ വലിയൊരു കാര്യമായിട്ട് ഇത് അവതരിപ്പിച്ചു ഞങ്ങളൊരു ഹദീസിനെ പറ്റി ഇമാം ബുഖാരിനോട് ചോദിച്ചു ഇമാം ബുഖാരി പറഞ്ഞു എനിക്ക് ഹദീസിനെ പറ്റി അറിയില്ല നേരത്തെ ആ നൂറ് സന്നദ്ധകളെ പറ്റി ചോദിച്ചോ പറഞ്ഞല്ലോ ലാരിഫോ 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 അവർക്ക് ഫസുറു വിദാലിക്ക അവർക്ക് സന്തോഷമായി ഇതറിയില്ല എന്ന് പറഞ്ഞപ്പോ സന്തോഷമായി അങ്ങനെ ഇവരിത് എന്ത് ചെയ്തു അംബർ ബിൻ അലിയോട് ചെന്നിട്ട് പറഞ്ഞു ഫഖാല ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഹദീസുൻ ലാ യഅരിഫുഹു മുഹമ്മദ് ബിൻ ഇസ്മായിൽ ലൈസ ബിഹദീസിൻ ഇമാം ബുഖാരിക്ക് അറിയാത്തൊരു ഹദീസ് ഹദീസല്ല ഒരു സന്തോഷത്തോടു കൂടി ചെന്നിട്ട് പറഞ്ഞതാണ് അംബർ ബിൻ അലി അൽ ഫല്ലാസ് ആരാണ് ഇമാം ബുഖാരിന്റെ ഷെയ്ഖുമാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹമാണ് പറയുന്നത് ഇമാം ബുഖാരിക്ക് അറിയാത്തൊരു ഹദീസ് എന്തല്ല ഹദീസല്ല ഇത് സീറല് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം ഹാഫിളാണ് അദ്ദേഹം ഇമാം ബുഖാരിനെ കുറിച്ച് പറഞ്ഞു ഹുവ ആയതും മിൻ ആയാത്തില്ലാഹി യംഷി അലൽ അർളി ഭൂമിയിലൂടെ നടക്കുന്ന അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ഇമാം ബുഖാരി ഭൂമിയിലൂടെ നടക്കുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ആര് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ മുസ്അബ് അഹമ്മദ് ബിൻ അബി ബക്കറുൽ മദീനി അബൂ മുസ്അബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ബിൻ ഇസ്മായിൽ അഫ്ഖഹു ഇന്ദന വഅബ്സറു മിൻ ഇബ്നി ഹംബൽ ഞങ്ങളുടെ അടുത്ത് അഫ്ഖഹാണ് ആര് മുഹമ്മദ് ഇബ്നി ഇസ്മായിൽ അതായത് ബുഖാരി വഅബ്സറു മിൻ ഇബ്നി ഹംബൽ അഹമ്മദ് ബിൻ ഹംബലിനേക്കാൾ അബ്സറു വിവരമുള്ളവനാണ് ബസീറത്തുള്ളവനാണ് ഹദീസിൽ പാണ്ഡിത്യമുള്ളവനാണ് ആര് ഇമാം ബുഖാരി ആരാ പറയുന്നത് അബൂ മുസ്അബ് ആണ് പ്രഗത്ഭനാണ് അബൂ മുസ്അബ് ഇമാം അബൂ മുസ്അബ് റഹ്മത്തുള്ളാഹി അലൈഹി അപ്പൊ ഇബ്നു ഹംബലിനേക്കാൾ അബ്സറാണ് ആര് ഇമാം ബുഖാരി ഫലമ്മ ഇത്തറല്ലാ അലൈഹി ബഅദു ജുലസാഹി ഖായില അങ്ങനെ അദ്ദേഹത്തിന്റെ ദർസിലുണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു ജാവസത്തൽ ഹദ്ദ ഓവറാകുന്നുണ്ട് പറഞ്ഞു ജാവസത്തൽ ഹദ്ദ താങ്കൾ പരിധി വിട്ടിരിക്കുന്നു ബുഖാരിനെ കുറിച്ച് പറയാണ് ഇബ്നു ഹംബലിനേക്കാൾ കേമനാണ് അപ്പൊ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ഈ വർത്താനം ഓവറായിട്ടുണ്ട് ജാവസത്തൽ ഹദ്ദ താങ്കൾ ഹദ്ദ് വിട്ടുകടന്നിരിക്കുന്നു പരിധി വിട്ടുകടന്നിരിക്കുന്നു ഇമാം ബുഖാരിനെ കുറിച്ച് പറയണം ഖാല അബൂ മുസ്അബ് അബൂ മുസ്അബ് പറഞ്ഞു ലൗ അദറക്ത മാലികൻ വനദർത ഇലാ വജ്ഹിഹി വവജ്ഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ലഖുൽത കിലാഹുമാ വാഹിദുൻ ഫിൽ ഫിഖ്ഹി വൽ ഹദീസ് നീ ഇമാം മാലിക്കിനെ കണ്ടിരുന്നെങ്കിൽ ഇമാം മാലിക്കിന്റെ മുഖത്തേക്കും
ഇമാം ബുഖാരിയുടെ മുഖത്തേക്ക് നീ നോക്കിയിരുന്നെങ്കിൽ, അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും നീ ഹദീസ് കേട്ടിരുന്നെങ്കിൽ, മുഖത്തേക്ക് നോക്കുക പറഞ്ഞാൽ അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും നീ ഹദീസ് കേട്ടിരുന്നെങ്കിൽ, ലകുൽത നീ പറയുമായിരുന്നു, കിലാഹുമാ വാഹിദുൻ ഫിൽ ഫിഖ്ഹി വൽ ഹദീസ്, രണ്ടുപേരും തുല്യരാണ് ഫിഖ്ഹിന്റെ കാര്യത്തിലും ഹദീസിന്റെ കാര്യത്തിലും എന്ന് നീ പറയുമായിരുന്നു എന്നുള്ളത് അബൂ മുസ്അബ് ഇയാൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ അബൂ മുസ്അബ് ആരാണ്? ഇമാം മാലിക്കിൽ നിന്ന് ഇൽമു സ്വീകരിച്ച ആളാണ്. ചരിത്രത്തിൽ കാണാം, മുത്ത നേരിട്ട് ഇമാം മാലിക്കിൽ നിന്ന് സ്വീകരിച്ച ആളാണ് അബൂ മുസ്അബ്. അദ്ദേഹം പറഞ്ഞു, ഇമാം മാലിക്കിനെ കണ്ടിരുന്നെങ്കിൽ രണ്ടുപേരും, ആര്, ഇമാം ബുഖാരിയും ഇമാം മാലിക്കും, ഫിഖ്ഹിന്റെ കാര്യത്തിലും ഹദീസിന്റെ കാര്യത്തിലും തുല്യരാണ്, അത് നിനക്ക് മനസ്സിലാകുമായിരുന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കണം. അതേപോലെ തന്നെ യഹ്യ ബിൻ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, എന്റെ ആയുസ് ഇമാം ബുഖാരിക്ക് കൊടുത്തിട്ട് ഇമാം ബുഖാരിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരിന്റെ സ്വഹീഹിന് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സ്വഹീഹുൽ ബുഖാരി, ഇത് വെറുതെ കിട്ടിയതല്ല. യഹ്യ ബിൻ ജാഫർ പറയുന്നത്, ലൗ ഖദർതു അൻ അസീദ ഫീ ഉംരി മുഹമ്മദ് ബിൻ ഇസ്മായിൽ മിൻ ഉംരി ലഫഅൽതു, എന്റെ ആയുസ് അത് ഇമാം ബുഖാരിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം ഫൈന്ന മൗതി യകൂനു മൗതു റജുലിൻ വാഹിദിൻ വ മൗതുഹു ദിഹാബുൽ ഇൽമി, എന്റെ മരണം എന്നുള്ളത് ഒരാളുടെ മരണമാണ്. ഇമാം ബുഖാരിന്റെ മരണം എന്നുള്ളത് ഇൽമിന്റെ മരണമാണ്, അത് ഇൽമിന്റെ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ മരിച്ചാൽ ഒരാളുള്ളല്ലോ മരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരിന്റെ ഉസ്താദാണ് ഇസ്ഹാഖ് ബിൻ റാഹവി, പ്രഗത്ഭനാണ് ഇസ്ഹാഖ് ബിൻ റാഹവി. അദ്ദേഹത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു, യാ മഅശറ അസ്ഹാബൽ ഹദീസ് ഉന്നുറു ഇലാ ഹാദ ശാബി വക്തബു അൻഹു, അദ്ദേഹം പറയണ് അല്ലയോ ഹദീസിന്റെ ആളുകളെ, അസ്ഹാബുൽ ഹദീസ് അല്ലയോ ഹദീസിന്റെ ആളുകളെ, ഉന്നുറു ഇലാ ഹാദ ശാബി, ഇതാ ഈ യുവാവിലേക്ക് നോക്കിക്കൊള്ളൂ, വക്തുബു അൻഹു, ആ യുവാവിൽ നിന്ന് ഹദീസുകൾ എഴുതിയെടുത്തുകൊള്ളൂ. ഫഅന്നഹു ലൗ കാന ഫീ സമനി ഹസനിൽ ബസരി ലഹ്താജ ഇലൈഹി ലിമഅരിഫത്തിൽ ഹദീസി വഫിഖ്ഹി, എന്താ പറഞ്ഞെടുത്തത്? അദ്ദേഹം ഹസനുൽ ബസരിയുടെ കാലഘട്ടത്തിലായിരുന്നു ഇമാം ബുഖാരി ജീവിച്ചിരുന്നതെങ്കിൽ ഹസനുൽ ബസരി ഇമാം ബുഖാരിയിലേക്ക് ആവശ്യക്കാരനാകുമായിരുന്നു ഹദീസിനെ പറ്റി അറിയാനും ഫിഖ്ഹിനെ പറ്റി പഠിക്കാനും. ഹസനുൽ ബസരിക്ക് ആരാവശ്യമാകുമായിരുന്നു? ഇമാം ബുഖാരിന് ആവശ്യമായി വരുമായിരുന്നു. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ഹസനുൽ ബസരിക്ക്, ഹസൻ ബസരിക്ക് പോലും ഈ ബുഖാരിന്റെ ഇൽമ് ഹദീസും ഫിഖ്ഹും ആവശ്യമായി വരുമായിരുന്നു. അത് പറയുന്നത് ആരാ? ഇമാം ബുഖാരിന്റെ ഷെയ്ഖ്. ഷെയ്ഖാണെന്ന് മാത്രമല്ല, ഷെയ്ഖന്മാർ ഷെയ്ഖാണ് ഇസ്ഹാഖ് ബിൻ റാഹവി. അദ്ദേഹം വിശദീകരിക്കുക, ഇത് മറ്റേ മുഖദ്ദി ഫത്വൽ ബാരിയിൽ അതിന്റെ മുഖദ്ദിമയിലുണ്ട്, സിയറിൽ ഇമാം ദഹബി ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്, ഹസൻ ബസരി ഇമാം ബുഖാരിക്ക് ശേഷമാണോ ഇമാം ബുഖാരിക്ക് മുമ്പാണോ? ഇമാം ബുഖാരിക്ക് മുമ്പാണ്, ഹിജ്റ വർഷം 110 തോന്നുന്നു ഹസൻ ബസരി മരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ജനിച്ചത് ഏതാ ഡേറ്റ്? ഹിജ്റ വർഷം 194, 110 ഹസൻ ബസരി മരിച്ചിട്ടുണ്ട്. ഇസ്ഹാഖ് ബിൻ റാഹവി പറയണം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇമാം ബുഖാരിനെ ആവശ്യമായി വരുമായിരുന്നു. ഇനി ഇമാം മുസ്ലിം പറഞ്ഞൊരു വാചകം കൂടി. ഇമാം മുസ്ലിം പറഞ്ഞു, കാലഘട്ടത്തിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇമാം ബുഖാരിന്റെ ചില ആരോപണങ്ങൾ, ഖൽക്കുൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ, ആ സന്ദർഭത്തിൽ ഇമാം മുസ്ലിം ഇമാം ബുഖാരിന്റെ അടുത്ത് വന്നു. അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആ സന്ദർഭത്തിൽ ഇമാം മുസ്ലിം ബുഖാരിയോട് പറയുന്ന ചില വാചകങ്ങൾ, ലാ യുബ്ഗിലുക ഇല്ലാ ഹാസിദുൻ, അസൂയാലും അല്ലാതെ താങ്കളോട് ദേഷ്യപ്പെടുകയില്ല, താങ്കളോട് കോപിക്കുകയില്ല. ലാ യുബ്ഗിലുക ഇല്ലാ ഹാസിദുൻ, താങ്കളോട് അസൂയല്ല താങ്കളുടെ ഇൽമിനോടുള്ള അസൂയുള്ള ഒരാൾക്കല്ലാതെ താങ്കളോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. വാഷദു അൻലൈസ ബിദുനിയാ മിസ്ലുക്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ ദുനിയാവിൽ താങ്കളെപ്പോലെ മറ്റൊരാളില്ല. ഇമാം മുസ്ലിമിന്റെ വാചകമാണ്, ഈ ലോകത്ത് ഈ ദുനിയാവില് താങ്കളെപ്പോലെ മറ്റൊരാളില്ല. അതുകൊണ്ട് ഒരു ഹാസിദനല്ലാതെ ഒരിക്കലും ഉസ്താദിനോട് പറയണം താങ്കളോട് അസൂയ വെക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വേറെ ഇമാം ബുഖാരിന്റെ പിന്നെ മുസ്ലിമിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ദഅനി ഇമാം ബുഖാരിനോടുള്ള സ്നേഹം, ദഅനി ഹത്താ ഉഖബ്ബിലു റിജ്ലൈക യാ ഉസ്താദൽ അസാതിദീൻ വ സയ്യിദൽ മുഹദ്ദിസീൻ വ തബീബൽ ഹദീസ് ഫീ ഇലലിഹി, എന്നെ ഒന്ന് വിട്ടാലും താങ്കളുടെ കാലുകളൊന്ന് ചുംബിക്കട്ടെ, അല്ലയോ ഉസ്താദമാരുടെ ഉസ്താദെ, മുഹദ്ദിസീങ്ങളുടെ സയ്യിദ്, ഹദീസിന്റെ ഇലകളുടെ ഡോക്ടറെ, തബീബ്. ആരെ? ഇമാം മുസ്ലിമിന്റെ വാചകങ്ങളാണ്. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹത്വം. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി, ഇതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി, ഇതാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം. ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ കൂടി ഇനി ഇമാം ബുഖാരിന്റെ ഗ്രന്ഥങ്ങള് ചെറിയ പരിചയം കൂടി നമുക്ക് ഇതിലുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കണം, ഇതിലുള്ള ഇബറത്തുകൾ ഉൾക്കൊള്ളണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹദീസുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഹിഫ്ലാക്കാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.